എവരി ഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, എവരി ഹോം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ അനുഗ്രഹിക്കണമേ. തിരുവെഴുത്തുകളെ വേണ്ട പോലെ ഗ്രഹിക്കുവാൻ ഹൃദയക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഈ ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ 30, 60, 100 മേനി ഫലം കൊടുപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 1 തിമോത്തിയോസ് 2:1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും വിശുദ്ധിയോടും കൂടെ സാവധാനതയും ശാന്തതയുമുള്ള ജീവിതം നയിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഉപദേശത്തെക്കുറിച്ച് 1 അധ്യായത്തിൽ പരാമർശിച്ചതിന് ശേഷം പ്രാർത്ഥനയെക്കുറിച്ച് 2 അധ്യായത്തിൽ പ്രബോധിപ്പിക്കുന്നു. സഭ എന്നത് 1 പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമായിരിക്കണം. സകലത്തിനു മുമ്പേ എന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യതയാണ് വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഒരുവന്റെ പദവിയും കടപ്പാടുമാകുന്നു. ഇവിടെ 4 കാര്യങ്ങൾ പ്രാർത്ഥനയെ എന്ന ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണമെന്ന് കാണും. 1, യാചന. 2, പ്രാർത്ഥന. 3, പക്ഷപാതം. 4, സ്തോത്രം. ദൈവത്തോടുള്ളതാണ് യാചന എന്നത് ഇവിടെ അർത്ഥമാകുന്നത്. ഒന്നുമില്ലാത്തവനാണ് യാചിക്കുന്നത്. ആവശ്യബോധത്തോട് ചോദിക്കുന്നതിനാണ് യാചന എന്ന് പറയുന്നത്. ആവശ്യം എന്നത് ഇവിടെ വ്യക്തമായി വ്യക്തിപരമായതാണ് ഉദ്ദേശിക്കുന്നത്. കെഞ്ചി യാചിക്കുക എന്ന് പറയാം. ആവശ്യം യാചകനെ നിർബന്ധിക്കുന്നു എന്നതിനാൽ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ നേരിടുമ്പോഴുള്ള ആത്മാവിൻ്റെ ജോലിയാണ് യാചന എന്ന് കാണുന്നത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് അറിയിക്കുന്ന ആത്മാവിൻ്റെ ജോലിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതെപ്പോഴും ഉള്ളതാണ്, എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ളതാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്നതിനേക്കാൾ പൊതുവായ കാര്യങ്ങൾക്ക് ദൈവത്തോട് ആവശ്യപ്പെടുന്നതാണ് പ്രാർത്ഥന. യാചന എന്നത് ദൈവത്തോടും മനുഷ്യരോടുമാകാം. എന്നാൽ പ്രാർത്ഥന ദൈവത്തോട് മാത്രമുള്ളതാണ്. രഹസ്യപ്രാർത്ഥനയും പരസ്യപ്രാർത്ഥനയും ഇതിലുൾപ്പെടും. 1 തിമോത്തിയോസ് 2:2 1 തിമോത്തിയോസ് 5:5 എഫേസ്യർ 6:18 ഫിലിപ്പ്യാലേഖനം 4:6 യാചനയും പ്രാർത്ഥനയും ചേർത്ത് പറഞ്ഞിരിക്കുന്നതായി കാണും. ആവശ്യബോധത്തോടെ വ്യക്തിപരവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഒരുവനെ എക്കാലത്തും അന്വേഷിക്കുന്നു. പക്ഷവാദം എന്നത് എന്താണ്? ഇതൊരു കോടതി ഭാഷയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വക്കീൽ കോടതിയിൽ വാദിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നതിനുള്ള ധൈര്യമാണ് ഇവിടുത്തെ വിഷയം. എബ്രായർ 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എബ്രായർ 7:25 ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 1 യോഹന്നാൻ 2:2 ക്രിസ്തു നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വലോകത്തിനും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് കാണുന്നു. റോമർ 8:27 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു. ഉൽപ്പത്തി 18:16-32 വാക്യങ്ങൾ വായിച്ചാൽ അബ്രഹാം സ്വസഹോദരനായ ലോത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്തു എന്ന് കാണുന്നു. എസ്തർ 5:6-7 എസ്തർ രാജ്ഞി അഹസ്വേരോസ് രാജാവിൻ്റെ സന്നിധിയിൽ അതിധൈര്യത്തോടെ കടന്നുവന്ന് മൊർദ്ദോക്കായ്ക്ക് വേണ്ടിയും യഹൂദജനത്തിനു വേണ്ടിയും പക്ഷപാതം കഴിച്ചു എന്ന് വ്യക്തമാണ്. ആദിമസഭയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഓറിജൻ പ്രസ്താവിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യമാണ് ഇവിടുത്തെ അടിസ്ഥാന ആശയം എന്നാണ്. ഉൽപ്പത്തി 18 അബ്രഹാമും പുറപ്പാട് 32 മോശയും 1 ശമൂവേൽ 7:15 ശമൂവേൽ പ്രവാചകനും ദാനിയേൽ 9 ദാനിയേലും കൊലോസിയർ 4:12 എപ്പപ്രാസും എഫേസ്യർ ഒന്നിലും മൂന്നിലും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസും ലൂക്കോസ് 22-ലും യോഹന്നാൻ 17-ലും കർത്താവായ യേശുക്രിസ്തുവും പക്ഷവാതം കഴിച്ചതുപോലെ സകല മനുഷ്യർക്കും വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ നമ്മെ ദൈവം ശക്തരാക്കട്ടെ. ഒരു വ്യക്തിയുടെ പക്ഷം ചേർന്ന് നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു കൊടുക്കാൻ ആ വ്യക്തിക്ക് യോഗ്യത ഉണ്ട്, അർഹതയുണ്ട് എന്ന് ദൈവസേനയിൽ വാദിക്കുന്ന ജോലിയാണ് പക്ഷപാതം എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം എന്നാൽ എന്താണ്? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനാണ് സ്തോത്രം എന്ന് പറയുന്നത്. സ്തോത്രത്തോടെ ആവശ്യങ്ങളെ ദൈവസേനയിൽ അറിയുക എന്നത് നാം ആവശ്യപ്പെട്ടത് ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തോട് ആവശ്യപ്പെടുന്നതാണ് പ്രാർത്ഥന, ദൈവത്തിന് കൊടുക്കുന്നതാണ് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അതുപോലെ തന്നെ കൊലോസിയർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. കൊലോസിയർ 4:2 പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്നും കാണുന്നു. നന്ദി പറച്ചിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി തീരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ ഭാവിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കർത്താവ് മതിയായവൻ എന്ന വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് സ്തോത്രം. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് നാം കാണുന്നു. 1 യോഹന്നാൻ 5:14-15 പ്രാർത്ഥനയെക്കുറിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനിലുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? സകല മനുഷ്യർക്കും വേണ്ടി. ജാതീയമോ വംശീയമോ ദേശീയമോ ആയ യാതൊരു വ്യത്യസ്തകളും കൂടാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ലോകത്തിലുള്ള എല്ലാ പ്രസിഡന്റുമാർക്ക് വേണ്ടിയും പ്രധാനമന്ത്രിമാർക്ക് വേണ്ടിയും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. അവർ ശത്രുക്കളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം നമ്മെ നിർബന്ധിക്കുന്നതിനുള്ള കാരണം എന്താണ്? റോമർ 13:1 നാം എന്ത് കാണുന്നു? ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം സാർവത്രികമായിരിക്കുന്നത് പോലെ രക്ഷയും സാർവത്രിക വിഷയമാണ്. ഒരു പ്രത്യേക രാജ്യത്തെയോ ജാതിയെയോ രക്ഷിപ്പാനല്ല യേശു ക്രിസ്തു പൂജാതനായത്. അദ്ദേഹം സർവലോകത്തിൻ്റെയും രക്ഷിതാവാണ്. ഈ വേദഭാഗം മിഷണറി വേലയുടെ ചാർട്ടർ എന്നാണ് E.F. ബ്രൗൺ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ പ്രാർത്ഥന ഉയർന്നവരെയും താണവരെയും ക്രിസ്തേതരെയും ഉൾപ്പെടുത്തുന്നു. ഇത്ര വിശാലമായ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? ഉത്തരം ആ വാക്യത്തിൽ തന്നെ കാണുന്നു. നാം സർവഭക്തിയോടും വിശുദ്ധിയോടും കൂടെ സമാധാനവും ശാന്തതയുമുള്ള ജീവിതം നയിക്കേണ്ടതിന് എന്ന് കണ്ടു. ഭക്തിയോടും വിശുദ്ധിയോടും എന്നത് ദൈവത്തോടുള്ള ബഹുമാനവും വിശ്വസ്തതയും സമാധാനവും ശാന്തതയുമായുള്ള ജീവിതം എന്നത് വിശ്വാസിയുടെ ബാഹ്യലോക ജീവിതത്തെയും കാണിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് എന്താണ് പറഞ്ഞത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. ക്രിസ്ത്യാനിയുടെ ജീവിതം സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ദിനപത്രം പോലെയാണെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 3:2 പ്രസ്താവിച്ചിരിക്കുന്നു. യോഹന്നാൻ 5:35 യേശുക്രിസ്തു സ്നാപക യോഹന്നാനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. ജ്വലനം ജീവിതത്തെയും പ്രകാശം പ്രസ്താവന അല്ലെങ്കിൽ സാക്ഷ്യത്തെയും കാണിക്കുന്നു. ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടിയാണ് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. സർവഭക്തിയോടും വിശുദ്ധിയോടും ജീവിക്കുവാൻ മതപീഡനങ്ങളില്ലാത്ത ഒരു ഭരണകൂടം ആവശ്യമാണ്. അത് നമ്മുടെ ആന്തരിക ജീവിതത്തെ പരാമർശിക്കുന്നതുമാകുന്നു. സമാധാനവും ശാന്തതയുമുള്ള ജീവിതം നയിക്കുവാൻ ആഭ്യന്തരമായും ബാഹ്യമായും സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കും ഇപ്രകാരമുള്ള അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമാണ്. നമുക്കും നമ്മുടെ ഭവനത്തിനും നമുക്കുള്ള സകലത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനാ പരിമിതികൾ നിർത്തലാക്കിയിട്ട് ആഗോളവ്യാപകമായ ആവശ്യങ്ങൾ ആരാഞ്ഞറിഞ്ഞ് ആവശ്യബോധത്തോടെ ദൈവത്തോട് പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ഒരുവർക്ക് വേണ്ടി ഒരുവർ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. അബ്രഹാം സ്വസഹോദരനായ ലോത്തിനു വേണ്ടി മടുത്തുപോകാതെ പ്രാർത്ഥിച്ചതുപോലെ, യാക്കോബ് തൻ്റെ ഗ്രഹത്തിനു വേണ്ടി വിടാപ്പിടി പ്രാർത്ഥന ചെയ്തതുപോലെ, എബേസ് തൻ്റെ അതിർ വിസ്താരമാക്കണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ, നെഹമ്യാവ് തൻ്റെ പിതൃ നഗരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ദാനിയേൽ ഇസ്രായേൽ ഗ്രഹത്തിനു വേണ്ടി മധ്യസ്ഥത വഹിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. രണ്ടാം അധ്യായം 3-4 വാക്യങ്ങൾ. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ നല്ലതും ദൈവത്തിന് പ്രസാദകരവുമാകുന്നു. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്നതിന് നാം പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? യെസക്കിയേൽ പ്രവചനം 33:11 വാക്യത്തിൽ, എന്നാണ് ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലാകുന്നു എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ, തിരുവീൻ, ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക. യോഹന്നാൻ 3:16 വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം കാണുന്നു. 2 പത്രോസ് 3:9 വാക്യത്തിൽ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. രക്ഷയ്ക്കുള്ള 3 വശം ഈ വാക്യത്തിൽ വ്യക്തമാണ്. 1, രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്ന ദൈവം നാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ഇച്ഛിക്കുന്നത് രക്ഷയ്ക്കുള്ള ദൈവിക വശമാണ്. 2, എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സുവിശേഷം അറിയിക്കുകയും വേണം എന്നത് രക്ഷയ്ക്കുള്ള മാനുഷിക വശമാണ്. 3, മനുഷ്യന് സ്വയമായി രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല, ദൈവമാണ് രക്ഷിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് വിരോധമായി ദൈവം മനുഷ്യനെ നിർബന്ധിക്കുകയില്ല. മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാതെ ഇത് സാധ്യമല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് വിളംബരം ചെയ്ത രക്ഷകനായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് മനുഷ്യർ വിശ്വാസത്താൽ കടന്നു വരിക എന്നത് രക്ഷയ്ക്കുള്ള മനുഷ്യരുടെ വ്യക്തിപരമായ വശമാണ്. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും എന്നത് പ്രാപഞ്ചികമായ രക്ഷയെ ഉപദേശിക്കുന്ന വാക്യമല്ല. പ്രാപഞ്ചിക രക്ഷ എന്നൊരു രക്ഷയില്ല. രക്ഷ വ്യക്തിപരമാണ്, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യമാണ്. സകല മനുഷ്യരും എന്നത് ദൈവം ഇച്ഛിക്കുന്നതാണ്. രക്ഷയ്ക്ക് വേണ്ടി മറുപടിയായി തീർന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് യോഹന്നാൻ 3:18 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. രക്ഷ ലക്ഷ്യത്തിൽ സാർവത്രികമാണ്, പക്ഷേ പ്രായോഗികത്തിൽ വ്യവസ്ഥാനുസരണമാണ്. സാൽവേഷൻ ഈസ് യൂണിവേഴ്സൽ ഇൻ ഇറ്റ്സ് സ്കോപ്പ് ബട്ട് കണ്ടീഷണൽ ഇൻ ഇറ്റ്സ് എഫക്റ്റ്. സത്യം എന്ന വാക്ക് ഇടയ ലേഖനങ്ങളിൽ 14 പ്രാവശ്യം കാണുന്നുണ്ട്. വാക്യം 5, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവം ഒരുവനാണ്, ഒരുവൻ മാത്രമാണ്. വിവിധ ദേവന്മാരിൽ ഒരുവനല്ല, ഏക ദൈവമാണ്. മധ്യസ്ഥനും ഒരുവൻ, അനേക മധ്യസ്ഥന്മാരിൽ ഒരുവനല്ല. 5 വാക്യം പഴയ പുതിയ നിയമങ്ങളുടെ തിരുവെഴുത്തുകളുടെ സാരാംശത്തെ ക്രോഡീകരിച്ചിരിക്കുകയാണ്. ഏക ദൈവം എന്നത് പഴയ നിയമ തിരുവെഴുത്തിലെ സന്ദേശമാണ്. ഏക മധ്യസ്ഥൻ എന്നതോ പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൂതുമാകുന്നു. പഴയ നിയമകാലത്ത് ഇസ്രയേൽ ഏക സത്യ ദൈവത്തിൽ നിന്ന് പിന്മാറി വിഗ്രഹാരാധികളായി തീർന്നത് അവരുടെ പരാജയമായിരുന്നു. ഇന്ന് പുതിയ നിയമസഭായുഗത്തിൽ മറിയ, വിശുദ്ധന്മാർ, പുരോഹിതവർഗം എന്നിവരെ മധ്യസ്ഥരായി അംഗീകരിച്ചതിനാൽ ഏക മധ്യസ്ഥനെന്ന സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് പിന്മാറി പരാജയപ്പെട്ടിരിക്കുന്നു. വാക്യം 6, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഈ മധ്യസ്ഥനെ മനുഷ്യനായ ക്രിസ്തു യേശു എന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പരിചയപ്പെടുത്താനുള്ള കാരണമെന്ത്? ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനായിരിക്കണമെങ്കിൽ ഒരേ സമയത്ത് താൻ ദൈവവും മനുഷ്യനുമായിരുന്നേ മതിയാവും. സകല നിത്യതയിലും ദൈവമായിരുന്നവനാണ് യേശു ക്രിസ്തു. എന്നാൽ അദ്ദേഹം ബേത്ലഹേമിൽ മനുഷ്യനായി അവതരിച്ചു. ക്രിസ്തു എന്നാൽ അഭിഷക്തനായ മശിഹ എന്നർത്ഥം. തൻ്റെ മനുഷ്യാവതാരത്തിൽ നൽകപ്പെട്ട നാമമാണ് യേശു എന്നത്. വാഴ്ത്തപ്പെട്ട കന്യക മറിയയെയും ദൂതഗണങ്ങളെയും വിശുദ്ധന്മാരെയും ഒക്കെ മധ്യസ്ഥരായി പരിഗണിച്ച് പഠിപ്പിക്കുന്നവർക്കെല്ലാം ശക്തമായ മറുപടി നൽകുന്ന വാക്യമാണിത്. ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി അർപ്പിക്കപ്പെട്ടവൻ. ലോകം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സകല മധ്യസ്ഥന്മാരും അവതാര പുരുഷന്മാരും കല്ലറ കൊണ്ട് അവസാനിച്ചവരാണ്. എന്നാൽ ഏകമധ്യസ്ഥനായ ക്രിസ്തു യേശു മരണത്തെ ജയിച്ച് ഇന്നും എന്നും സദാ ജീവിക്കുന്നവനാണ്. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി പോസ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. 1 തിമോത്തിയോസ് 2:7. തക്ക സമയത്ത് എന്ന് പറയുന്നത് ഇത് പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ സമയമാണ്. ഇന്ന് എന്നത് തക്ക സമയമാണ്. തക്ക സമയത്താണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ദൈവത്തിന് സകലത്തിനും ഒരു തക്ക സമയമുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തക്ക സമയത്ത് ദൈവം അവരെ രക്ഷിക്കും. യഹൂദനോ ജാതികളെന്നോ വ്യത്യാസം കൂടാതെ സകലൻ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ സത്യം എല്ലാവരെയും പഠിപ്പിക്കുന്നതിനെ ദൈവം പൗലോസിനെ നിയമിച്ചാക്കിയിരിക്കുന്നു. അത് ദൈവം തനിക്ക് നൽകിയ ശുശ്രൂഷയാണ്. പ്രസംഗിയും അപ്പോസ്തലനും എന്ന ഈ പ്രയോഗം മറ്റൊന്നുമില്ല. പ്രസംഗകൻ എന്ന വാക്ക് തെറ്റാണ്, പ്രാസംഗികൻ എന്ന വാക്ക് തെറ്റാണ്. പ്രസംഗി എന്നോ പ്രസംഗകൻ എന്നോ പറയുന്നതാണ് ശരി. അപ്പോസ്തലൻ എന്നതും ദൈവത്താൽ നൽകപ്പെട്ട പദവിയാണ്. ജാതികളുടെ ഉപദേഷ്ടാവ് എന്നതും ഇവിടെ മാത്രം കാണുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധം ദൈവവചനം വ്യാഖ്യാനിച്ച് നൽകുന്നവനാണ് ഉപദേഷ്ടാവ്. തിമോത്തിയോസ് അഭിമുഖീകരിക്കാൻ പോകുന്ന എതിർപ്പിനെ വിവേചിച്ച് മുളയിലെ നുള്ളിക്കളയുന്ന വാക്കുകളാണ് 7-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ പഠനം നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. ഈ ദൈവവചനങ്ങളാൽ ദൈവമായ കർത്താവ് എവരിഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, ഞങ്ങൾ കേൾപ്പിച്ചതും കേട്ടതുമായ തിരുവചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും സഹായിക്കണമേ. ഞങ്ങൾ ഉൾക്കൊണ്ട വചനം മറ്റുള്ളവരെ അറിയിക്കുവാൻ കൃപ തരുമാറാകണമേ. യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ.